بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب.
بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم على نبينا ورسولنا محمد وعلى آله وصحبه وسلم تسليما كثيرا. بريم الله سهودر الماري. السلام عليكم ورحمة الله وبركاته. صحيح البخاري لي ومبدامة كلاسان إذ صحيح البخاري لي إدان كلا حديث والبربيكونا ക്ലാസുകൾ നമ്മൾ ക്ലാസുകളിൽ നമ്മൾ പങ്കെടുത്തു. സഹീഹുൽ ബുഖാരിയിലെ കിതാബു തൗഹീദിൽ 33-ാമത്തെ അധ്യായമാണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ജുമുഅ ബാങ്ക് നേരത്തെ തന്നെ ആയതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൃത്യം 11:30 നമ്മൾ നിർത്തുന്നതാണ്. കിതാബു തൗഹീദിലെ 33-ാമത്തെ അധ്യായം, ഹദീസ് നമ്പർ 7485, സഹീഹുൽ ബുഖാരിയിലെ അവസാനത്തെ അധ്യായമാണ് കിതാബു തൗഹീദ്, 97-ാമത്തെ കിതാബ്. ആ കിതാബു തൗഹീദിൽ ധാരാളം ബാബുകളുണ്ട്. അതിലെ 33-ാമത്തെ ബാബാണ് നമ്മൾ ഇന്ന് പഠിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കിതാബു തൗഹീദിലെ ബാബുൻ ഫിൽ മശീഅത്തി വൽ ഇറാദ, അല്ലാഹുവിന്റെ മശീഅത്ത് ഇറാദയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. എന്താണ് അല്ലാഹുവിന്റെ ഉദ്ദേശം, അല്ലാഹുവിന്റെ തീരുമാനം? അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യം തീരുമാനിച്ചാൽ ആർക്കും തടുക്കുവാൻ സാധ്യമല്ല. എന്താണ് മശീഅത്ത് ഇറാദത്ത് തമ്മിലുള്ള വ്യത്യാസം പഠിച്ചു കഴിഞ്ഞതാണ്. ഇറാദ എന്ന് പറഞ്ഞാൽ മശീഅത്ത് എന്ന പദത്തേക്കാൾ വിശാലമായതാണ്. അൽ ഇറാദത്തു ഇമ്മാ കൗനിയ വ ഇമ്മാ ശർഇയ. കൗനിയായ പ്രാപഞ്ചിക ഇറാദയുണ്ട്, തീരുമാനമുണ്ട്, ഉദ്ദേശമുണ്ട് അള്ളാഹുവിന്റെ. എന്നാൽ ശർഇയായ മശീഅത്തും ഇറാദയും, ശർഇയായ ഇറാദ ഉണ്ട്. കൗനിയായ ഇറാദ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചു വെച്ച, ഉദ്ദേശിച്ച കാര്യങ്ങൾക്കാണ് കൗനിയായ ഇറാദ എന്ന് പറയുക. അതിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നതും തൃപ്തിപ്പെടാത്തതും ഉണ്ട്. കൗനിയായ ഇറാദ നിർബന്ധമായും സംഭവിക്കും. എന്നാൽ ശർഇയായ ഇറാദ ഒരു പക്ഷേ സംഭവിച്ചേക്കാം. അള്ളാഹു തൃപ്തിപ്പെടുന്ന കാര്യം മാത്രമായിരിക്കും അള്ളാഹു ശർഇയായിട്ട് ഉദ്ദേശിക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈമാന് തൃപ്തിപ്പെടുന്നു. അങ്ങനെ ജനങ്ങൾ വിശ്വസിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിക്കുന്നു. ആ ഉദ്ദേശം കൗനിയായതാണോ ശർഇയായതാണോ? ശർഇയായ ഉദ്ദേശമാണ്. അത് സംഭവിക്കണമെന്നില്ല. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല കൗനിയായിട്ട് അങ്ങനെ തീരുമാനിച്ചിട്ടില്ല എല്ലാവരും വിശ്വാസികളാകണമെന്ന്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഇറാദകൾ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. മശീഅത്തിനെ ഏത് ഇനത്തിലാണ് ഉൾപ്പെടുത്താൻ പറ്റുക? ഒന്നാമത്തെ ഇനം. എന്താണ് ഒന്നാമത്തെ ഇനം? الإرادة الكونية. الإرادة الكونية. إن نعم بديكوان بونده باب في كلام الرب. المشوايكوا باب في كلام الرب مع جبريل ونداء الله الملائكة. باب كلام باب كلام الرب مع جبريل نبرين بول الله عند كلام سمسارم آرماي جبريلماي. باب كلام الرب مع جبريل ونداء الله الملائكة. الله سبحانه وتعالى أبند ولي آرود ملائكة تلود ملائكة تلود الله ملك تلود الله الله من وليهم. ഈ അധ്യായം എന്തിനാണ് ഇമാം ബുഖാരി ഈ അധ്യായം കുറിച്ചത്? അള്ളാഹുവിന്റെ കലാം എന്ന സിഫത്ത് സ്ഥിരീകരിക്കാൻ വേണ്ടി. അത് അള്ളാഹുവിന്റെ സിഫത്താണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. ഖുർആൻ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ കലാമാകുന്നു, ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. കാരണം ഇങ്ങനൊരു അധ്യായം ഇമാം ബുഖാരി കൊടുക്കാനുള്ള കാരണം, ജഹ്മികളും മുഅ്തസിലക്കാരും പോലെയുള്ള പിഴച്ചുപോയ ഗ്രൂപ്പുകാർ ഇമാം ബുഖാരിയുടെ കാലഘട്ടത്തിൽ അവർ വാദിച്ചിരുന്നത് ഖുർആൻ എന്ന് വെച്ചാൽ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ കലാമ് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്, അള്ളാഹുവിന്റെ സംസാരം അള്ളാഹു സൃഷ്ടിച്ചതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്താണ് ഉണ്ടാകുന്ന അപകടം? അള്ളാഹുവിന്റെ സിഫത്തായ ഈ കലാം സൃഷ്ടി എന്ന് പറയുമ്പോൾ അതിൽ വലിയൊരു അപകടമുണ്ട്. സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെ ആശയത്തിന് വിരുദ്ധമായ ഒരു അപകടകരമായ ആശയമാണിത്. ബാബു കലാമി റബ്ബി മഅ ജിബ്രീൽ അലൈഹിസ്സലാം. അപ്പോൾ എന്താണ് സുന്നത്ത് ജമാഅത്ത് പണ്ഡിതന്മാരുടെ ആദർശം ഈ വിഷയത്തിൽ? അള്ളാഹുവിന്റെ കലാമ് അള്ളാഹുവിന്റെ സിഫത്താണ്. അള്ളാഹു ഉദ്ദേശിക്കുന്ന സന്ദർഭത്തിൽ ഉദ്ദേശിക്കുമ്പോഴൊക്കെ അള്ളാഹു സംസാരിക്കും. അള്ളാഹുവിന്റെ കലാമ് മഖ്ലൂഖല്ല, സൃഷ്ടിയല്ല. ഇത് ജഹ്മികളുടെയും മുഅ്തസിലക്കാരുടെയും ആശയത്തിന് വിരുദ്ധമാണ്. ഈ ജഹ്മികൾ എപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു പദമാണ് മുഅ്തസില. ജഹ്മികൾ ആരിലേക്കാണ് ചേർക്കപ്പെടുന്നത്? അൽ ജഹ്മു ഇബ്നു സഫ്വാൻ. അൽ ജഹ്മു ഇബ്നു സഫ്വാൻ ഹിജ്റ 128 മരണപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരിൽ നിന്ന് വ്യത്യസ്തമായ ചില വിരുദ്ധമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന്, അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സംസാരം മഖ്ലൂഖാണ്, അള്ളാഹുവിന് ഗുണങ്ങൾ ഇല്ല, അള്ളാഹുവിന് സിഫാത്തുകളല്ല, അള്ളാഹുവിന് സിഫാത്തുകൾ നമ്മൾ അള്ളാഹുവിന് സിഫാത്ത് എന്ന് പറയുന്നു, അള്ളാഹു എന്ന യാഥാർത്ഥ്യത്തിനപ്പുറം വേറെ സിഫാത്തുകളൊന്നും അള്ളാഹുവിന് ഇല്ല, അങ്ങനെ വല്ല സിഫാത്തുകളും ബാഹ്യമായിട്ട് ഖുർആനിലോ സുന്നത്തിലോ കണ്ടാൽ അത് അദ്ദേഹം ദുർവ്യാഖ്യാനിക്കും. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വർഗത്തിൽ വെച്ച് വിശ്വാസികൾ കാണും എന്നാണ് നമ്മുടെ വിശ്വാസം അല്ലേ. വുജൂഹു യൗമ ഇദിൻ നാദിറ ഇലാ റബ്ബിഹ നാദിറ. എന്നാൽ അദ്ദേഹം വാദിക്കുന്നത് ഖിയാമത്ത് നാളെ അങ്ങനെ വിശ്വാസികളൊന്നും അള്ളാഹുവിനെ കാണുകയില്ല, അങ്ങനെ കാണപ്പെടുന്ന ഒരുവനല്ല അള്ളാഹു. അങ്ങനെ പല തെറ്റായ ആശയങ്ങളും ആർക്കുണ്ടായിരുന്നു? അൽ ജഹ്മു ബിനു സഫ്വാൻ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അള്ളാഹു അർശിന്റെ മേലെയാണ്, മുകളിലാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹു ഈ പ്രപഞ്ചത്തിന്റെയൊക്കെ മേലെയാണ്, മുകളിലാണ് എന്ന് നമ്മുടെ വിശ്വാസം. ഇന്നല്ലാഹ ഫൗഖൽ അർശി ബാഇനു മിൻ ഖൽഖിഹി. ഇത് സലഫു സാലിഹീങ്ങൾ ഏകോപിച്ച് പറഞ്ഞ കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അർശിന്റെ മുകളിലാണ്. അർശ് എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിന്റെ മേൽക്കൂരയാണ്. അതിന്റെ അപ്പുറം പിന്നെ വേറെ ലോകമില്ല. അത് സ്ഥലകാല അതീതമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചത്തിന്റെ മേലെ എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ അള്ളാഹു സുബ്ഹാനഹു വതആല ഈ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പുണ്ടായത്, ആ ഉള്ള ആ അവസ്ഥ തന്നെ പിന്നീടും ഒരു മാറ്റത്തിന് വിധേയമായ ഒരുവനല്ല അള്ളാഹു സുബ്ഹാനഹു വതആല. അപ്പൊ അള്ളാഹു അർശിന്റെ മേലെ എന്ന് പറയുമ്പോൾ ഇത് ഖുർആൻ നമ്മെ പഠിപ്പിച്ച ആദർശമാണ്. അപ്പോൾ ഇത് ബുദ്ധിയെ കൊണ്ട് ചിന്തിച്ച് അള്ളാഹു അർശിന്റെ മേലെന്ന് പറയുമ്പോൾ അർശിന്റെ മേലെ ഇങ്ങനെ നമ്മൾക്ക് ഈ കസാലിന്റെ മേലെ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയാണ് അള്ളാഹു എന്ന തെറ്റായ ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതുപോലെയുള്ള ആയത്തുകളും ഹദീസുകളൊക്കെ നിഷേധിക്കുക, അതാണ് ജഹ്മികളുടെ സ്വഭാവം. അപ്പോൾ അങ്ങനെ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഖുർആനിന്റെയും സുന്നത്തിന്റെയും നുസൂസുകൾ, വിശ്വാസങ്ങൾ ബുദ്ധി കൊണ്ട് ചിന്തിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്നത് അല്ലെങ്കിൽ തള്ളിക്കളയുന്നത് അത് യഥാർത്ഥത്തിൽ ജഹ്മികളുടെ സ്വഭാവമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പിൽക്കാലത്ത് ജഹ്മികളുടെ ഏതെങ്കിലും ഒരു സ്വഭാവം, ചില സ്വഭാവങ്ങളുള്ള ചില വ്യക്തികളെ അവൻ ജഹ്മിയാണ് അല്ലെങ്കിൽ ജഹ്മിയുടെ ആദർശമുണ്ടെന്നൊക്കെ പറയാറുണ്ട്. ഏതായാലും അവരുമായി സാദൃശ്യമുള്ള വേറൊരു ഗ്രൂപ്പാണ് അൽ മുഅ്തസില എന്ന് പറയുന്നത്. വാസിൽ ഇബ്നു അത എന്ന അൽ ഹസൻ ബസ്രി റഹ്മഹുല്ലാ എന്ന താബിഈ പണ്ഡിതന്റെ ശിഷ്യനാണ് ആര്? വാസിൽ ഇബ്നു അത. ഈ വാസിൽ ഇബ്നു അത അൽ ഹസൻ ബസ്രിയുടെ സദസ്സിൽ പഠിച്ച ഒരു പണ്ഡിതനായിരുന്നു. എന്താണ് സംഭവിച്ചത്? പാപങ്ങൾ ചെയ്ത ഒരു വിശ്വാസിയുടെ അവസ്ഥ എന്താണ്? അയാൾ വിശ്വാസിയാണോ അല്ല അവിശ്വാസിയാണോ? മുസ്ലിമാണോ കാഫിറാണോ? ഖവാരിജുകൾ പറയുന്നു അയാൾ പാപങ്ങൾ ചെയ്താൽ എന്തായി? കാഫിറായി, നരകത്തിൽ കലാകാലവും കഴിഞ്ഞുകൊള്ളോ താമസിക്കാൻ പോകുന്ന ഒരു മനുഷ്യനായി, പാപിയായി മാറി. എന്നാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയം എന്താണ്? ഒരു മനുഷ്യൻ, ഒരു വിശ്വാസി പാപം ചെയ്താൽ അവന്റെ വിശ്വാസം കൊണ്ട് അവൻ വിശ്വാസിയാണ്, മുഅ്മിനാണ്. മുഅ്മിനും ബി ഈമാനിഹി വഫാസിഖുൻ ബികബീറതിഹി. അവന്റെ പാപം നിമിത്തം അവൻ ഫാസിഖാണ്, പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തായിട്ടില്ല. ഈ രണ്ട് ആശയങ്ങളിൽ നിന്നും വിഭിന്നമായ ഒരു ആശയമാണ് ആര് പ്രകടിപ്പിച്ചത്? വാസിൽ ഇബ്നു അത. അദ്ദേഹം പറഞ്ഞു, അല്പം ചിന്തിച്ചുകൊണ്ട്, അയാൾ വിശ്വാസിയുമല്ല കാഫിറുമല്ല, അതിന്റെ രണ്ടിന്റെയും ഇടയിലാണ്, ഒരു പുതിയൊരു വിദഅത്ത്. പക്ഷേ നരകത്തിൽ, പരലോകത്ത് വെച്ച് അയാൾ മുഖല്ലദാണ് നരകത്തിൽ. പക്ഷേ ദുനിയാവിൽ അയാളുടെ അവസ്ഥ എന്താണ്? ഫി മൻസിലത്തിൻ ബൈനൽ മൻസിലത്തെ, രണ്ട് സ്ഥാനങ്ങളുടെയും ഇടയിലാണ്. അപ്പോൾ അൽ ഹസൻ ബസ്രി റഹ്മഹുല്ലാ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു, ഇഅ്തസിൽ അന്ന, നമ്മുടെ ഈ ഇരുത്തത്തിൽ നിന്ന്, ഈ മജ്ലിസിൽ നിന്ന് താങ്കൾ പിന്തിരിഞ്ഞു പോകും. അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും മുഅ്തസില എന്ന് പിന്തിരിഞ്ഞവർ എന്ന അർത്ഥം നാമം നൽകി. ഏതായാലും ഈ മുഅ്തസിലക്കാരുടെ ആശയവും ഏകദേശം ജഹ്മികളുടെയൊക്കെ അടുത്ത ആശയമാണ്. അവരും പറയുന്നുണ്ട് അള്ളാഹു ഖിയാമത്ത് നാളിൽ പരലോകത്ത് വെച്ച് കാണപ്പെടുകയില്ല. അന്നല്ലാഹ ലാ യുറാ യൗമൽ ഖിയാമ. അതുപോലെ തന്നെ അന്നൽ ഖുർആന മഖ്ലൂഖ്, ഖുർആൻ മഖ്ലൂഖാണ്. ഇമാം അഹ്മദ് ഇബ്നു ഹംബലൊക്കെ ധാരാളം പീഡിപ്പിക്കപ്പെട്ടത് ഈ മുഅ്തസിലക്കാരെ നേരിട്ടത് കൊണ്ടാണ്. പക്ഷെ അദ്ദേഹം ആ രാഷ്ട്രത്തിന്റെ ഖലീഫ മുഅ്തസിലി ആശയക്കാരനായത് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫിത്ന ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജനങ്ങളെ ഭരണാധികാരിക്കെതിരായിട്ട് എതിരായി പ്രവർത്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചില്ല. കാരണം ഭരണാധികാരിക്കെതിരായി ഇതുപോലെയുള്ള തർക്കവിഷയങ്ങളുടെ പേരും പറഞ്ഞ് എതിരായി പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് സലഫു സാലിഹീങ്ങളുടെ ആശയം. വ്യക്തമായ കുഫ്ർ തെളിവ് സഹിതം കാണുകയും എന്നാൽ ഭരണാധികാരിയെ എതിർക്കാൻ സാധിക്കും എന്ന ബോധ്യമുണ്ടാവുകയും ചെയ്താൽ മാത്രമേ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ പാടുള്ളൂ. അല്ലാതെ ഭരണാധികാരി പാപം ചെയ്തു, അക്രമം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിം ഭരണാധികാരിക്കെതിരായിട്ട് തിരിയാൻ പാടില്ല. അങ്ങനെ തിരിയുന്നവർക്ക് ഖവാരിജികളുടെ ഒരു ചായ്വുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ഏതായാലും നമ്മുടെ വിഷയം എന്താണ്? അള്ളാഹുവിന്റെ കലാമാണ്. ബാബു കലാമിർ റബ്ബി മഅ ജിബ്രീൽ അലൈഹിസ്സലാം. അശ്അരി തരീഖത്താണ് ഈ കാലഘട്ടത്തിൽ വളരെ വ്യാപകമായ ഒരു ആശയമാണ്. നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും വേണമെങ്കിൽ പറയാം അശ്അരി മാതുരിദി ആദർശക്കാരാണ്. അശ്അരികളുടെ ഈ വിഷയത്തിൽ സലഫു സാലിഹീങ്ങളുടെ ആദർശം പിൻപറ്റിയ അസ്സലഫു സ്വാലിഹ് അതുപോലെ തന്നെ അഹുൽ ഹദീഫ് പോലെയുള്ള പണ്ഡിതന്മാരുടെ ആദർശത്തോട് മറ്റു ഗ്രൂപ്പുകളെക്കാൾ കൂടുതൽ അടുത്തവരാണെങ്കിലും അവരുടെ ആശയത്തിലും ഈ വിഷയത്തിൽ ചില പ്രശ്നങ്ങളൊക്കെയുണ്ട്. അശ്അരികൾ പറയുന്നു അൽ ഖുർആനു കലാമുല്ലാ, അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ. ശരി, ഇനി അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണോ ആകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ വേറൊരു നിലക്ക് അവരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ കലാം ഏതാണ്? അപ്പോൾ അശ്അരികൾ പറയും അള്ളാഹുവിന്റെ യഥാർത്ഥ കലാം എന്ന് വെച്ചാൽ അൽ കലാമു നഫ്സി, നഫ്സിയായ കലാമാകുന്നു അള്ളാഹുവിന്റെ കലാം. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ നമ്മുടെ മനസ്സിൽ തോന്നുന്ന സംസാരം, എന്നാൽ ആ സംസാരം, മനസ്സിൽ തോന്നുന്ന സംസാരം നമ്മൾ നാവുകൊണ്ട് ഉച്ചരിക്കുന്നില്ല, അതിന് ശബ്ദം കേൾക്കുന്നില്ല, അങ്ങനെയുള്ള ഒരു കലാമാണ് അള്ളാഹുവിന്റെ യഥാർത്ഥ കലാം. അപ്പോൾ വേറെ ചോദ്യം വരുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ച ഗ്രന്ഥമാണ് ഖുർആൻ. ഖുർആൻ അക്ഷരങ്ങളും വാക്കുകളും അടങ്ങിയ വേദഗ്രന്ഥമാണ്. ഈ വേദഗ്രന്ഥം, ഈ അറബി ഭാഷയിൽ ഉള്ള അക്ഷരങ്ങളും വാക്കുകളും അടങ്ങിയ ഈ അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ യഥാർത്ഥ സിഫത്താണോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യഥാർത്ഥ കലാമാണെന്ന് ചോദിച്ചാൽ അല്ല. അശ്അരി വിശ്വാസ പ്രകാരം അങ്ങനെയല്ല, മറിച്ച് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കലാമാണ് ഈ രൂപത്തിൽ നമ്മൾ അറബി പദങ്ങളായി വായിക്കുന്ന ഈ ഖുർആൻ. ഇത് വളരെ അപകടകരമായ ഒരു ആശയമാണ്. അപ്പോൾ അള്ളാഹുവിന്റെ കലാം അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിലും അവരുടെ വീക്ഷണത്തിൽ അള്ളാഹുവിന്റെ കലാം നമ്മൾ ഇങ്ങനെ അറബി ഭാഷയിലൂടെ ഓതുന്ന അല്ലെങ്കിൽ ഹിബ്രോ ഭാഷയിൽ അവതരിക്കപ്പെട്ട തൗറാത്ത്, മറ്റു ഭാഷകളിൽ അവതരിക്കപ്പെട്ട മറ്റു വേദഗ്രന്ഥങ്ങൾ, അതായത് മാറ്റത്തിരുത്തലുകൾ വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ആ വേദഗ്രന്ഥങ്ങളുണ്ടല്ലോ, ആ വേദഗ്രന്ഥങ്ങളെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമല്ല. അത് അള്ളാഹുവിന്റെ കലാമിനെ പ്രതിനിധീകരിക്കുന്ന, അള്ളാഹുവിന്റെ കലാം ഏതാണ്? നഫ്സിയായ കലാമാണ്. ആ നഫ്സിയായ കലാമിനെ പ്രതിനിധീകരിക്കുന്ന ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലാക്കിയ വാക്കുകളാകുന്നു ഏത്? പിന്നീട് അവതരിക്കപ്പെട്ട പ്രവാചകന്മാർക്ക് അവതരിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ. അത് അറബി ഭാഷയിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനസ്സിലാക്കി പറഞ്ഞപ്പോൾ ഖുർആനായി ഹിബ്രോ ഭാഷയിലായപ്പോൾ തൗറാത്തായി, സുറിയാനി ഭാഷ ആയപ്പോൾ ഇഞ്ചിലായി. നോക്കി നിങ്ങൾ, ഇതാണ് ശരിക്ക് അശ്അലി തരീഖത്തിന്റെ ആദർശം. ഇത് അവരുടെ ഗ്രന്ഥങ്ങളിലൊക്കെ, ഷർഹുൽ അഖായിദ് പോലെയുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ വ്യക്തമാക്കപ്പെട്ട ഒരു വസ്തുതയാണ്. ഇത് യഥാർത്ഥത്തിൽ പൊതുജനങ്ങൾക്ക് അറിയാത്ത ഒരു സംഗതിയും കൂടിയാണ്. ഇത് അസ്മാ സിഫാത്ത് പോലെയുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് ഇതുപോലെയുള്ള ആദർശ വ്യതിയാനങ്ങൾ മനസ്സിലാവുക. ഏതായാലും ഈ ഇമാം ബുഖാരിയുടെ ഈ അധ്യായം വിശദീകരിച്ചപ്പോൾ സാന്ദർഭികമായിട്ട് പറഞ്ഞതാണ്. ഇമാം ബുഖാരി റഹ്മഹുള്ള, നോക്കൂ നിങ്ങൾ ഈ അധ്യായം കുറിച്ചിവിടെ, ബാബു കലാമുർ റബ്ബി മഅ ജിബ്രീല വനിദാഇല്ലാഹിൽ മലായിക്ക, ജിബ്രീലുമായി അള്ളാഹുവിന്റെ സംസാരം, മലായിക്കത്തിലൂടുള്ള അള്ളാഹുവിന്റെ വിളി എന്ന് പറയുമ്പോൾ, അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കും, ആ സംസാരത്തിന് ശബ്ദമുണ്ട്, ആ ശബ്ദം കേൾക്കപ്പെടും. അങ്ങനെ ഈ ആദർശം വിശ്വാസികൾക്ക് പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇമാം ബുഖാരി ഈ അധ്യായം നൽകിയത്. ഇതിന് മുമ്പ് സഹോദരന്മാരെ, ഈ കലാമുമായി, അള്ളാഹുവിന്റെ കലാമുമായി ബന്ധപ്പെട്ട് ഇമാം ബുഖാരി ഒരു അധ്യായം കുറിക്കുന്നത് ഇതിന് മുമ്പുള്ള അധ്യായമാണ്. രണ്ടാമത്തെ അധ്യായമാണ്, കലാമുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ അധ്യായമാണിത്. ഇതിന് മുമ്പ് ഇമാം ബുഖാരി ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. എന്താണ്? യഹ്ഷുറുല്ലാഹുൽ ഇബാദ ഫയുനാദീഹിം ബിസൗതിൻ യസ്മഅഹു മൻ ബഉദ കമാ യസ്മഅഹു മൻ ഖറബ്. അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാഹുവിന്റെ സൃഷ്ടി ദാസന്മാരെ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടും. അങ്ങനെ ഒരുമിച്ച് കൂട്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ വിളിക്കും. ഫയുനാദീഹിം ബിസൗതിൻ, സൗത്ത് കൊണ്ട്, സൗത്ത് മുഖേന, ശബ്ദം കൊണ്ട് അള്ളാഹു വിളിക്കും. അപ്പൊ അള്ളാഹുവിന്റെ വിളി ആര് കേൾക്കും? ദാസന്മാർ കേൾക്കും. മറ്റുള്ള ആദർശക്കാരുടെ അഭിപ്രായ പ്രകാരം, വിശ്വാസ പ്രകാരം, അള്ളാഹു സുബ്ഹാനഹു വതആല സംസാരിക്കുമ്പോൾ ആ സംസാരം കേൾക്കാൻ വേണ്ടി ഒരു ശബ്ദം സൃഷ്ടിക്കുമെന്നാണ് അവര് പറയുന്നത്. സൃഷ്ടിക്കുന്നു. അതെ, മൂസ നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു സുബ്ഹാനഹു സംസാരിച്ചു, ആ സംസാരം ആര് കേട്ടു? അതാണ് നമ്മുടെ വിശ്വാസം. അപ്പോഴൊക്കെ ഇതുപോലെയുള്ള ആയത്തുകളും ഹദീസുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സലഫു സ്വാലിഹീങ്ങളുടെ ആശയത്തെയാണ് അത് പിന്താങ്ങുന്നത്. ഫയുനാദീഹിം ബിസൗതിൻ, അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വതആല ശബ്ദം കൊണ്ട് അല്ലാഹ് അവരെ വിളിക്കും. യസ്മഅഹു മൻ ബഉദ, വിദൂരമായ ദാസന്മാരും, കമാ യസ്മഅഹു മൻ ഖറബ്, സമീപത്തുള്ളവരും ആ ശബ്ദം കേൾക്കും. എന്നിട്ട് അല്ലാഹു പറയാണ്, അനൽ മലികുദ്ദയ്യാൻ, ഞാൻ മലിക്കാകുന്നു, രാജാവാകുന്നു, അദ്ദയ്യാനാകുന്നു, എല്ലാ ദാസന്മാർക്കും എല്ലാ സൃഷ്ടികൾക്കും വിചാരണ ചെയ്യുന്നവനാവുന്നു ഞാൻ. അദ്ദയ്യാൻ ദീൻ എന്ന പദത്തിൽ നിന്ന് വന്നത്. എന്താ ദീൻ എന്ന് പറഞ്ഞാല്? പ്രതിഫലം. മാലിക്യോമിദ്ദീൻ, പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. അപ്പോൾ ഇതാണ് ഇമാം ബുഖാരി ഇതിന് മുമ്പ് നൽകിയ ഒരു ഹദീസ്. വനിദാഇല്ലാഹിൽ മലായിക്ക, മലായിക്കത്തിലൂടെയുള്ള അള്ളാഹുവിന്റെ വിളി. അപ്പോൾ എന്താ, ജിബ്രീൽ അലൈഹിസ്സലാം മലായിക്കത്തിൽ പെട്ടതാണല്ലോ, പിന്നെ എന്താ പ്രത്യേകം ജിബ്രീലിനെ പറയാനുള്ള കാരണം? ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുകളുടെ നേതൃത്വം. അതുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിന് അള്ളാഹുവിങ്കൽ പ്രത്യേകം സ്ഥാനമുണ്ട്. ആ സ്ഥാനം മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകം എടുത്ത് പറയുന്നത്. നമ്മൾ പല സൂറത്തുകളിലും വായിക്കുകയാണെങ്കിൽ, സൂറത്തുകൾ വായിക്കുകയാണെങ്കിലും ഇങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാമിനെ പ്രത്യേകമായി എടുത്തു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യൗമ യഖൂമു റൂഹു വൽ മലായിക്ക ഉണ്ടോ? റൂഹ് എന്ന് വെച്ചാൽ ആരാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. വൽ മലായിക്ക, അപ്പൊ മലായിക്കത്തുകളിൽ ജിബ്രീൽ അലൈഹിസ്സലാം പെടുന്നുണ്ടെങ്കിലും ജിബ്രീലിനെ പ്രത്യേകം എടുത്തു പറഞ്ഞത് അയാളുടെ, ആ ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്കിന്റെ സ്ഥാനം, പദവി അറിയിക്കുവാൻ വേണ്ടിയാണ്. വനിദാഇല്ലാഹിൽ മലായിക്ക എന്ന് പറയുമ്പോഴും അവിടെയും അള്ളാഹുവിന്റെ കലാമിന് സൗത്ത് ഉണ്ട് എന്ന ആശയമാണ് അവിടെ പഠിപ്പിക്കുന്നത്. കാരണം നിദാ വിളി എന്ന് പറയുമ്പോൾ ശബ്ദമില്ലാതെ ഒരു വിളി ഇല്ല. അറബി ഭാഷയിൽ നിദാ എന്ന് വെച്ചാൽ നിർബന്ധമായും അതിന്റെ കൂടെ എന്തുണ്ടായിരിക്കണം? ശബ്ദമുണ്ടായിരിക്കണം. ഇത് ഭാഷാ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ പറയുന്നു റഹ്മഹുള്ള, അന്നിദാഉ ഫീ ലുഗത്തിൽ അറബി ഹുവ സൗത്തുൻ റഫീഉൻ ഉച്ചത്തിൽ ഉണ്ടാകുന്ന ഒരു ശബ്ദമാകുന്നു വിളി. അറബി ഭാഷ പ്രകാരം لا يطلق النداء على ما ليس بصوت لا حقيقه ولا مجازا صوت ഇല്ലാത്ത ഒന്നിനെ നിദാ എന്ന് വിളിക്കപ്പെടുകയില്ല. അത് യഥാർത്ഥമായി പ്രയോഗിച്ചാലും ആലങ്കാരികമായി പ്രയോഗിച്ചാലും നിദ എന്ന് വെച്ചാൽ അതിന്റെ കൂടെ എന്തുണ്ടായിരിക്കണം? സൗത്ത് ഉണ്ടായിരിക്കണം. وقال معمر لارم ويكا وقال معمر وانك لتلقى القران اي يلقى عليك وتلقاه انت اي وتاخذه اي تاخذه عنه ومثله فتلقى ادم من ربه كلمات معمر റഹിമഹുല്ലാ പറഞ്ഞു ഇന്നക ലതുലഖൽ ഖുർആൻ, തീർച്ചയായും താങ്കൾ ഖുർആൻ താങ്കൾക്ക് നൽകപ്പെടുന്നു. ഐ യുൽഖ അലൈക, താങ്കൾക്ക് നൽകപ്പെടുന്നു, താങ്കളുടെ മേലെ അവതരിക്കുന്നു. വതലഖാഹു അൻത, താങ്കൾ അത് സ്വീകരിക്കുന്നു. ഐ തഖുദുഹു അൻഹു, താങ്കൾ അത് ഏറ്റുവാങ്ങുന്നു, സ്വീകരിക്കുന്നു. അതേപോലെ തന്നെ ഫതലഖാ ആദമു മിർ റബ്ബിഹി കലിമാത്ത്, അള്ളാഹുവിങ്കിൽ നിന്ന് ആദം നബി അലൈഹിസ്സലാമിന് എന്ത് ലഭിച്ചു? കലിമാത്തുകൾ ലഭിച്ചു, വചനങ്ങൾ ലഭിച്ചു. ഇതിനർത്ഥം ചെയ്തിട്ടില്ലേ? അതെ, ആദം തന്നെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. എന്താണ് ആ വചനങ്ങൾ? ആദം നബി അലൈഹിസ്സലാം തെറ്റ് ചെയ്തു, അങ്ങനെ ആ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിങ്കിലേക്ക് മടങ്ങിയപ്പോൾ ആദം നബി അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില വചനങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. ആ വചനങ്ങൾ ഏതാണ്? ഖാല റബ്ബന വലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മൾ എപ്പോഴും പല പ്രസംഗങ്ങളിലും പല സന്ദർഭങ്ങളിലും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനം ഇതാരാണ് ആദ്യം ചൊല്ലിയത്? ആദം നബി അലൈഹിസ്സലാം, നമ്മുടെ എല്ലാവരുടെയും മനുഷ്യരാശിയുടെ പിതാവായ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമാണ്. ഹവ്വാ ബീവിയുമാണ് ഈ പ്രാർത്ഥന ചൊല്ലി. എല്ലാവരും അങ്ങനെ തന്നെ അതിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും വേണം. റബ്ബന ഖലംന അൻഫുസന വഇൻ ലം തഗ്ഫിർ ലന വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. അള്ളാഹുവേ, ഞങ്ങൾ പാപം ചെയ്തു, അക്രമം ചെയ്തു, നീ എനിക്ക് ഞങ്ങൾക്ക് പുറത്തു നൽകിയില്ലെങ്കിൽ, ഞങ്ങളോട് കാരുണ്യം ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായും നഷ്ടകാരികളിൽ പെട്ടുപോയനെ. വഖാല മഅമറു, ആരാണ് ഈ മഅമർ? മഅമർ എന്ന് ഇമാം ബുഖാരി റഹ്മഹുള്ള ഖുർആനിക വചനങ്ങളുടെ അർത്ഥം വിശദീകരിക്കുമ്പോൾ ഉദ്ധരിച്ചു കഴിഞ്ഞാൽ അവിടെ ഉദ്ദേശം ആരാണ്? മഅമർ ഇബ്നുൽ മുസന്ന, ലോക പ്രശസ്ത ഭാഷാ പണ്ഡിതനായ ഇമാം അബൂ ഉബൈദ മഅമർ ഇബ്നുൽ മുസന്ന, ഹിജ്റ 208 9 10 മരണപ്പെട്ട വലിയ പണ്ഡിതനാണ്. വഇന്നക ലതുലഖൽ ഖുർആൻ, ഇത് അദ്ദേഹം ഉദ്ധരിക്കുമ്പോൾ മജാസുൽ ഖുർആൻ എന്ന പുസ്തകമുണ്ട് ആർക്ക്? അബൂ ഉബൈദ മഅമർ ഇബ്നുൽ മുസന്ന എന്ന പണ്ഡിതന്. ആ പുസ്തകം ഇപ്പോഴും അച്ചടിക്കപ്പെട്ട പുസ്തകമാണ്, ബുക്ക് സ്റ്റാളിൽ നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒരു പുസ്തകമാണ് മജാസുൽ ഖുർആൻ. മജാസുൽ ഖുർആനിൽ നിന്നാണ് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നത്. വഇന്നക ലതുലഖൽ ഖുർആൻ ഐ യുൽഖ അലൈക, താങ്കൾക്ക് അവതരിക്കപ്പെടുന്നു. വതലഖാഹു അൻത, താങ്കൾ അത് സ്വീകരിക്കുന്നു. സ്വീകരിക്കുന്നു എന്ന വാക്കിന് തലഖാഹു എന്ന വാക്കിന് ഇമാം ബുഖാരി വിശദീകരിക്കുന്നു, ഐ തഖുദുഹു അൻഹു, താങ്കൾ അത് ഏറ്റുവാങ്ങുന്നു, സ്വീകരിക്കുന്നു. ഇമാം ബുഖാരി പറയാണ്, ഖാല ഇമാം ബുഖാരി قال الامام البخاري رحمه الله حدثني اسحاق قال حدثنا عبد الصمد قال حدثنا عبد الرحمن هو ابن عبد الله ابن دينار عن ابيه عن ابي صالح عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم إن الله تبارك وتعالى إذا أحب عبدا نادى جبريل إن الله قد أحب فلانا فأحبه فيحبه جبريل. ثم ينادي جبريل في السماء إن الله قد أحب فلانا فأحبوه فيحبه أهل السماء فيحبه أهل السماء ويوضع له القبول في أهل الأرض ويوضع له القبول في أهل الأرض. ഹദീസിന്റെ ആശയം പെട്ടെന്ന് പറയുകയാണ്, ഇന്ന അല്ലാഹു തബാറക വതആല ഇദാ അഹബ്ബ അബ്ദൻ നാദ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വതആല വല്ല ദാസനെയും സ്നേഹിച്ചു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് പറയും. ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിച്ച് അദ്ദേഹത്തോട് പറയും, ഇന്ന അല്ലാഹു ഖദ് അഹബ്ബ ഫുലാന, തീർച്ചയായും അല്ലാഹുവിന് ഒരു മനുഷ്യനെ ഒരു വ്യക്തിയെ സ്നേഹിച്ചിരിക്കുന്നു. ഫഅഹിബ്ബഹു, എന്നാൽ താങ്കൾ ആ വ്യക്തിയെ സ്നേഹിക്കുക. ഫുമ്മ യുനാദി ജിബ്രീൽ ഫിസ്സമ, ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിൽ വിളിച്ചു പറയും, ഇന്നല്ലാഹ ഖദ് അഹബ്ബ ഫുലാന, തീർച്ചയായും അല്ലാഹുവിനെ ഒരു വ്യക്തിയെ അല്ലാഹു സ്നേഹിച്ചിരിക്കുന്നു. ഫഅഹിബ്ബൂ, നിങ്ങൾ എല്ലാവരും ആ മനുഷ്യനെ സ്നേഹിക്കണം. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമ, അങ്ങനെ ആകാശത്തുള്ളവർ എല്ലാവരും ആ മനുഷ്യനെ സ്നേഹിക്കും. ويوضع له القبول في اهل الارض, ഈ ഭൂമിയിലുള്ള മനുഷ്യരിൽ അയാൾക്ക് ഖബൂല് സ്ഥാപിക്കപ്പെടും. എന്താ ഖബൂല്? സ്വീകാര്യത അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യന് വേണ്ടി ഈ ഭൂമിയിൽ സ്ഥാപിക്കും. അയാളെ പിന്നീട് എല്ലാ ജനങ്ങളും സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും തുടങ്ങും. പറഞ്ഞു വരുന്നത് ഇതാണ് ഇമാം ബുഖാരി റഹ്മഹുള്ള ഈ ഹദീസ് ഇവിടെ നൽകിയത്. ഇവിടെ നിദാ എന്ന പദം ഉണ്ടായതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ വിളിക്കും, അവിടെ തന്നെ അല്ലാഹുവിന്റെ കലാം എന്ന യാഥാർത്ഥ്യം വ്യക്തമാകുന്നു. ഹദ്ദസനി ഇസ്ഹാഖ്, ഇമാം ബുഖാരിയുടെ ഉസ്താദായ, അതുപോലെ തന്നെ മറ്റുള്ള ആറ് ഗ്രന്ഥങ്ങളായ അൽ കുതുബു സിത്ത എന്ന ആ ആറ് ഗ്രന്ഥങ്ങളുടെ ഇമാമുകളുടെ ഉസ്താദാണ് ഇമാം ഇസ്ഹാഖ് ഇബ്നു മൻസൂർ അൽ കൗസജ്. ഇമാം അബൂദാവൂദ് ഒഴിച്ച് ബാക്കിയുള്ള ഇമാമുകളുടെ ഉസ്താദാണ്. ഇസ്ഹാഖ് ഇബ്നു മൻസൂർ ഇബ്നി ബഹ്റാം അൽ കൗസജ് അബു യാക്കൂബ് അത്തമീമി ഹിജ്റ 251 മരണപ്പെട്ടു. ഖാല ഹദ്ദസന അബ്ദുസ്സമദ്, അദ്ദേഹത്തിന്റെ ഉസ്താദിൽ നിന്ന് അദ്ദേഹം പഠിച്ച കേട്ട ഹദീസാണിത്. നമ്മോട് പറഞ്ഞു അബ്ദുസ്സമദ്, അലാണ് അബ്ദുസ്സമദ് അബ്ദുസ്സമദ് ഇബ്നു അബ്ദുൽ വാരിഫ് العنبري التنوري. അറബി പദം ശരിക്കും വായിക്കുവാൻ വേണ്ടിയാണ് അവിടെ അതിന്റെ കൂടെ മലയാളത്തിന്റെ കൂടെ അറബിയും കൊടുത്തത്. ഹിജ്റ 207 മരണപ്പെട്ടു. ഖാല ഹദ്ദസന അബ്ദുറഹ്മാൻ, അബ്ദുറഹ്മാൻ നമ്മോട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ആരാകുന്നു അദ്ദേഹം? ഹുവ ഇബ്നു അബ്ദില്ലാഹി ഇബ്നു ദീനാർ, അബ്ദുല്ലാഹി ഇബ്നു ദീനാർ എന്ന താബിഈ പണ്ഡിതന്റെ ഇബ്നു ഉമറിന്റെ ശിഷ്യനായ അബ്ദുല്ലാഹി ഇബ്നു ദീനാറിന്റെ മകനായ അബ്ദുറഹ്മാൻ നമ്മോട് പറഞ്ഞു, നമ്മെ അറിയിച്ചു. അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അൽ അദവി, അബ്ദുല്ലാഹി ഇബ്നു മുബാറക് പോലെയുള്ള പണ്ഡിതന്മാരുടെ ഉസ്താദാണ് ആര്? അബ്ദുറഹ്മാൻ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു ദീനാർ. അദ്ദേഹം ഏത് വർഷത്തിലാണ് മരണപ്പെട്ടത് എന്ന് നിശ്ചയമില്ല. അൻ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന്, ആരാണ് പിതാവ്? അബ്ദുല്ലാഹി ഇബ്നു ദീനാർ ഇബ്നു ഉമർ, അതുപോലെ തന്നെ അനസ് ഇബ്നു മാലിക് പോലെയുള്ള സഹാബികളിൽ നിന്ന് ഹദീസ് പഠിച്ച പണ്ഡിതനാണ് ആര്? അബ്ദുല്ലാഹി ഇബ്നു ദീനാർ. അൻ അബി സാലിഹ്, അബ്ദുല്ലാഹി ഇബ്നു ദീനാർ അബൂ സാലിഹിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചു. അബൂ സാലിഹ് ആരാണ്? അദ്ദേഹത്തിന്റെ കുനിയത്താണ് ഏറ്റവും പ്രസിദ്ധമായത്. അബൂ സാലിഹ് അസ്സമ്മാൻ അസ്സയ്യാത്, അബൂ സാലിഹ് അസ്സമ്മാൻ അസ്സയ്യാത്, അദ്ദേഹത്തിന്റെ പേരെന്താണ്? ദഖ്വാൻ എന്നാണ്, ദഖ്വാൻ. അദ്ദേഹം അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അബൂ ഹുറൈറ ഇബ്നു ഉമർ അബൂദർദ, അതുപോലെ തന്നെ സഅദ് ഇബ്നു അബി വഖാസ്, أبو سعيد الخدري أدبوعدن ابن عباس عائشة رضي الله عنها أم سلمة പോലുള്ള സഹാബിമാരിൽ നിന്നും സഹാബി വനിതകളിൽ നിന്നും ഹദീസ് പഠിച്ച അറിയപ്പെട്ട പണ്ഡിതനാണ് അബൂ സാലിഹ് അസ്സമ്മാൻ റഹിമഹുല്ലാ. അദ്ദേഹം ഉദ്ധരിക്കുന്നു ആരിൽ നിന്ന്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്നു. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന അല്ലാഹു തബാറക വ തആല ഇദാ അഹബ്ബ അബ്ദൻ നദാ ജിബ്രീൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദാസനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് വാനലോകത്തുള്ള മലക്കുകളെ അറിയിക്കുമെന്നാണ് ഇതിന്റെ ചുരുക്കം. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു പദവിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ അള്ളാഹുവിന് തൃപ്തിയുള്ള പ്രവൃത്തികളായിരിക്കും. അപ്പോൾ ഒരു ചോദ്യം വരുന്നുണ്ട്, അള്ളാഹുവിന്റെ ആ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ, നമ്മെ അള്ളാഹു സ്നേഹിക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് ഉത്തരം അള്ളാഹു തന്നെ നമ്മളെ പഠിപ്പിക്കുന്നു. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബുകുംല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബകും. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ, പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റുക, പിന്തുടരുക. അങ്ങനെ നിങ്ങൾ എന്നെ പിൻപറ്റിയാൽ യുഹബ്ബുകുംല്ലാഹ്, അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അപ്പോൾ അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു മാർഗം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബാഅ് ചെയ്യുക, ഇത്തിബാഉ സുന്നഹ്. അതാണ് സഹോദരന്മാരെ ഈ വിഷയത്തിലുള്ള ഒരേ ഒരു മാർഗം. അപ്പോൾ ഒരു ചോദ്യം, പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക, അനുസരിക്കുക എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അവിടെ അള്ളാഹുവിനെ അനുസരിക്കുക കൂടെ പറയാത്തത്? അതിന്റെ മറുപടിയും അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നു. മൻ യുത്ഇർ റസൂല ഫഖദ് അതാ അല്ലാഹ്. പ്രവാചകനെ, ദൈവദൂതനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വല്ലവനും അനുസരിച്ചു കഴിഞ്ഞാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അള്ളാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. അപ്പോൾ പ്രവാചകനെ അനുസരിക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിനെ അനുസരിക്കൽ പോലെ തന്നെ. ഇത് അള്ളാഹു പഠിപ്പിച്ചതാണ്. ഇനി അള്ളാഹുവിനെ സ്നേഹിക്കുക അല്ലെങ്കിൽ പ്രവാചകനെ ഇത്തിബാഅ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ യഥാർത്ഥ മാനദണ്ഡം എന്താണ്? അതിന്റെ യഥാർത്ഥ മാനദണ്ഡം നമുക്ക് ഹദീസ് പഠിപ്പിക്കുന്നു. ഒരു വിശ്വാസി ആദ്യം ചെയ്യേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയ കാര്യങ്ങളുണ്ടല്ലോ, നിർബന്ധമായും കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ഫർദ് കാര്യങ്ങൾ ചെയ്യുക, നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് പിന്തിരിയുക, ഇതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഭവം. ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന കർമ്മം ഏതാണ്? നമ്മൾ അള്ളാഹു നിർബന്ധമാക്കിയ ഫർദാക്കിയ കാര്യങ്ങൾ ചെയ്യുക. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം, മൻ ആദാലി വലിയ്യൻ ഫഖദ് ആദൻതു ബിൽ ഹർബ്, എന്റെ വലിയ്യനെ, മിത്രത്തെ, ഏറ്റവും അടുത്ത് അള്ളാഹുവിനോട് അടുപ്പമുള്ള അടുത്ത വിശ്വാസിക്കാണ് വലിയ എന്ന് പറയുക. ആ വലിയ്യനെ വല്ലവനും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഞാൻ അയാളോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഉമ്മ തഖർറബ ഇലയ്യ അബ്ദി ബിഷൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഫ്തറൗതു അലൈഹി. ഇതാണ് നമ്മുടെ വിഷയം. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഇഷ്ടപ്പെടുന്നത് ഒരു ദാസൻ അള്ളാഹു അവന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതാകുന്നു അള്ളാഹുവിന് ഏറ്റവും തൃപ്തിയുള്ള കാര്യം. അങ്ങനെ ശേഷമാകുന്നു നാഫിലുകളായ, നവാഫിലുകളായ, സുന്നത്തായ കാര്യങ്ങൾ ചെയ്യൽ. ചിലർക്കൊരു ധാരണയുണ്ട്, ധാരാളം സുന്നത്തുകൾ അധികരിപ്പിക്കുക, ഫർളായ കാര്യങ്ങളിൽ വേണ്ട ചിട്ട പാലിക്കാതിരിക്കുക, വീഴ്ച വരുത്തുക, ഇത് യഥാർത്ഥത്തിൽ തിന്മയാണ്. ഫർള് ആയ കാര്യങ്ങളിലാണ് നമ്മൾ ആദ്യം മുൻഗണന നൽകേണ്ടത്, ശ്രദ്ധ കൊടുക്കേണ്ടത്, ശേഷമാണ് നാഫിയത്തായ കാര്യങ്ങൾ. ഏതായാലും ഇതാകുന്നു ഇതിന്റെ ഹദീഫിന്റെ ഇതിനെ മർമ്മം എന്താണ്? ഈ ഭാഗമാകുന്നു. ഒരു ദാസൻ ഫർളായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഞാൻ വേറൊരു കാര്യം ഇഷ്ടപ്പെടുന്നില്ല, തൃപ്തിയാകുന്നില്ല എന്നൊരു സംഗതി. അങ്ങനെ ആ ദാസൻ ഫർളായ കാര്യങ്ങൾ ചെയ്ത് പിന്നീട് സുന്നത്തായ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ ഫർളായ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നാഫിലകൾ വർദ്ധിപ്പിച്ചാൽ ആ ദാസ ഞാൻ സ്നേഹിക്കും. അങ്ങനെ ഞാൻ സ്നേഹിച്ചു കഴിഞ്ഞാൽ അങ്ങനെ അവന്റെ കാത് കേൾവി ഞാനാകുന്നു, അവൻ കാണുന്ന കാഴ്ച ഞാനാകുന്നു, അവൻ തല്ലുന്ന കയ്യ്, നടക്കുന്ന കാല് ഞാനാകുന്നു. ഇതിന്റെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു, മനുഷ്യൻ അങ്ങനെ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ് ഫർളായ കാര്യങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട്, നാഫിലത്തുകളായ അമലുകൾ ചെയ്തുകൊണ്ട്. അങ്ങനെ ആ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്തു കഴിഞ്ഞാൽ മനുഷ്യന്റെ മനസ്സിൽ പിന്നീട് അവന് സ്വന്തമായ ഒരു ഇച്ഛ, ഒരു തീരുമാനം ഉണ്ടാകുകയില്ല. പിന്നീട് അവൻ കേൾക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം മാത്രമാകുന്നു, അവൻ കാണുന്നത് അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം, അവൻ കൈകളുകൊണ്ട് പ്രവർത്തിക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ച പ്രകാരം. ഇതാണ് സലഫു സ്വാലിഹീങ്ങളുടെ, സലഫി പണ്ഡിതന്മാരുടെ വിശദീകരണം. പിഴച്ചുപോയ സൂഫിയാക്കളിൽപ്പെട്ട പിഴച്ചുപോയ അദ്വൈത സിദ്ധാന്തക്കാരുണ്ടല്ലോ, അവര് ഇതിൽ നിന്ന് തെളിവെടുത്തത് എന്താണ്? പിന്നെ അങ്ങനെ ഒരു ഒരു അവസ്ഥയിലേക്ക് ഒരു മനുഷ്യൻ വലിയായി കഴിഞ്ഞാൽ അവൻ പിന്നീട് അള്ളാഹുവായി, അള്ളാഹു സുബ്ഹാന തആല അവനിൽ പിന്നീട് അലിഞ്ഞ് പിന്നീട് അവൻ ദൈവത്തിന്റെ പദവിയിലേക്ക് എത്തി. അങ്ങനെ പിഴച്ചു പോയ ചില ഗ്രൂപ്പുകാരും ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അസ്ഹാബു വഹ്ദത്തുൽ വുജൂദ്, അങ്ങനെ ഇബ്നു അറബി, ഇബ്നുൽ ഫാരിദ്, അൽ ഹല്ലാജ് പോലെയുള്ള വ്യക്തികളൊക്കെ ഈ തെറ്റായ അപകടകരമായ ആശയത്തിൽ പെട്ടവരാണെന്ന് പണ്ഡിതന്മാർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തായുമെന്നും ധാരാളം പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സഹോദരന്മാരെ, ഈ ഹദീസിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്, സമയം വൈകിയിട്ടുണ്ട്. നമുക്ക് അള്ളാഹുവിന്റെ സ്നേഹം ആ പദവിയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ നമ്മൾ തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഇത്തിബ ചെയ്യണം. ഇത്തിബാഇന്റെ യഥാർത്ഥ മാനദണ്ഡം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച, നമുക്ക് ഫർളാക്കിയ കാര്യങ്ങൾ നമ്മൾ അനുഷ്ഠിക്കുക, അതുപോലെ തന്നെ നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുക, ശേഷം സുന്നത്തായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക, അങ്ങനെ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുക. ഇതാകുന്നു സ്നേഹത്തിന്റെ യഥാർത്ഥ മാനദണ്ഡം, ഇത്തിബാഅകുന്നു. ഇത് ഇത്തിബാഇന്റെ മാനദണ്ഡമാകുന്നു സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്നത്. സൽക്കർമ്മങ്ങളിൽ ഏറ്റവും കൂടുതൽ മുൻഗണന നൽകേണ്ടത് ഫർളായ കാര്യങ്ങളാകുന്നു. ഇതാണ് നമുക്ക് ഈ ഹദീസിൽ നിന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട പാഠം. അതോടൊപ്പം തന്നെ ഇമാം ബുഖാരി ഉദ്ദേശിച്ച ആ ഉദ്ദേശം നമ്മൾ മറക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സിഫാത്തുകളിൽ പെട്ടതാണ് ഒന്ന്, അള്ളാഹുവിന്റെ കലാമ്. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാകുന്നു. ഖുർആൻ അള്ളാഹുവിന്റെ കലാമായതുകൊണ്ട് തന്നെ ഖുർആൻ അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല. കാരണം അള്ളാഹുവിന്റെ സിഫാത്തുകൾ യാതൊരു നിലക്കും സൃഷ്ടികളാകാൻ പാടില്ല എന്ന ഈ സുന്നത്തു ജമാഅത്ത് പണ്ഡിതന്മാരുടെ ആശയം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ സുന്നത്തു ജമാഅത്ത് ആശയം നമുക്ക് പഠിക്കുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന വറസൂലിന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത നസ്തഗ്ഫിറുക വനതൂബു ഇലൈക് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.